തന്റെ സ്ഥലത്തിൽ പെട്ടവനോടും ചെന്നായിക്ക് കുഞ്ഞാടിനോടും എന്ത് ചങ്ങാത്തം, പാപിക്ക് ദൈവഭക്തനോടും അതിലേറെയില്ല. കരുതപ്പുലിക്കും നായ്ക്കും ഇടയിൽ എന്താ സമാധാനം? ധനികനും ദരിദ്രനും തമ്മിലും അങ്ങനെ തന്നെ. കാട്ടുകഴുതുകൾ സിംഹങ്ങൾക്കില, പാവപ്പെട്ട വർദ്ധനവാന്മാർക്കും. അഹങ്കാരി വിനയം വരുത്തുന്നു ധനവാൻ ദരിദ്രനെയും. ധനവാൻ കാരടിയാൽ സ്നേഹിതന്മാർ താങ്ങും, പാവപ്പെട്ടവർ വഴുതിയാൽ കൂട്ടുകാരവിനെ തള്ളിയിടും. ധനികനെ കാൽപ്പഴിച്ചാൽ വളരെ പേർ സഹായിക്കും, അവൻ പറയുന്നത് അനിതമായാലും അവർ ന്യായീകരിക്കും. ഇനിയവൻ വീണാൽ അവർ അവനെ ശകാരിക്കും, അവൻ ബുദ്ധിപൂർവ്വം സംസാരിച്ചാലും അവർ ഗൗനിക്കുകയില്ല. ധനവാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായിരിക്കും, മാനം മുട്ടയെ പുകഴ്ത്തും. ദരിദ്രൻ സംസാരിക്കുമ്പോൾ ഇവൻ ആരെന്ന് അവർ ചോദിക്കും, അവന് കാലുറിയാൽ അവർ അവനെ തള്ളിയിടും. പാപകൃഷ്ണമെങ്കിൽ സമ്പത്ത് നല്ലത് തന്നെ, ദൈവഭയമില്ലാത്തവന്റെ ദൃഷ്ടിയിൽ ദാരിദ്ര്യം തന്നെയാണ്. ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും. പ്രസന്നവദനം ഹൃദയ സന്തുഷ്ടിയെ വെളിപ്പെടുത്തുന്നു. ആഴമേറിയ ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുക. വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ, അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല. മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവടിയാത്തവനും ഭാഗ്യവാൻ. ലുബ്ധൻ സമ്പത്ത് അർഹിക്കുന്നില്ല, അസൂയാലുവിന് സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം? സ്വന്തം കാര്യത്തിൽ ചുറ്റു കാണിക്കുന്നവന്റെ സമ്പത്ത് അന്യർക്ക് പോകും, അവർ അതുകൊണ്ട് ആഡംബരപൂർവ്വം ജീവിക്കും. തന്നോട് തന്നെ ചുറ്റു കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുന്നു, അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കുകയില്ല. സ്വന്തം കാര്യത്തിൽ അല്പത്വം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല, അവനുള്ള ശിക്ഷയും അത് തന്നെ. അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അതറിയാതെയാണ്. അവസാനം അവൻ തന്റെ അല്പത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അസൂയാലുവിന്റെ കണ്ണ് കുടിലമാണ്, അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയും. അത്യാഗ്രഹിയുടെ കണ്ണ് തന്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല, ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുശ്രൂഷമാക്കുന്നു. യുദ്ധന്റെ കണ്ണപ്പത്തെ വെറുക്കുന്നു, അവന്റെ ഭക്ഷണം മേശയിലത് കാണുകയില്ല. മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്തു കൊള്ളുക, കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. മരണം വിദൂരമല്ലെന്നോർക്കുക, പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ്. മരിക്കുന്നതിന് മുൻപ് സ്നേഹിതന് നന്മ ചെയ്യുക, ആവുന്ന സർവകാരമായി അവനോട് പെരുമാറുക. ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്, നിനഗർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ടെന്ന് വഹിക്കരുത്. നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ടു പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചും അവർ പങ്കെടുക്കുകയും ചെയ്യുകയില്ലേ. കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക, പാതാളത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല. ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും, നീ മരിക്കണമെന്നാണ് ആദിയയിലെയുള്ള നിയമം. തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തകർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ. ഒരുവൻ മരിക്കുന്നു, മറ്റൊരുവൻ ജനിക്കുന്നു. ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാകും അവയുണ്ടാക്കിയ മനുഷ്യരും. ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. ജ്ഞാനത്തിന്റെ മാർഗങ്ങളെ പറ്റി മനനം ചെയ്യുന്നവൻ അവളുടെ രഹസ്യങ്ങൾ അറിയും. അവൻ ജ്ഞാനത്തെ നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവളുടെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യും. അവൻ ജാലകത്തിലൂടെ നോക്കുകയും വാതിൽക്കൽ ചെവിയോർക്കുകയും ചെയ്യും. അവൻ അവളുടെ വീട്ടിനടുത്ത് വസിക്കുന്നു, അവളുടെ മതിലുകളിൽ കൂടാരത്തിന്റെ കുട്ടികൾ ഉറപ്പിക്കുന്നു. അവൻ അവളുടെ സമീപത്ത് കൂടാരമടിക്കുന്നു, അതിനാൽ അത് മനോഹരമായ പാർപ്പിടമാണ്. അവൻ തന്റെ സന്താനങ്ങളെ അവളുടെ തണലിൽ ഒരുക്കുകയും അവളുടെ ശാഖകളുടെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. അവൾ അവന് വെയിലിൽ തണലേകുന്നു, അവളുടെ മോസത്തിന് മധ്യയെ അവൻ വസിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ഭക്തൻ ഇത് ചെയ്യും, കൽപ്പനകൾ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും. അമ്മയെ പോലെ അവൾ അവനെ സമീപിക്കും, നവവധുവിനെ പോലെ സ്വീകരിക്കും. അറിവിന്റെ അപ്പം കൊണ്ടവൾ അവനെ പോഷിപ്പിക്കും. ജ്ഞാനത്തിന്റെ ജലം അവൻ അവളെ ചാരി നിൽക്കും വീഴുകയില്ല. അവളിൽ ആശ്രയിക്കും ലജിതനാവുകയുമില്ല. അവൾ അവനയൽക്കാരുടെയിൽ അവനെത്തി നൽകും. സമൂഹ മധ്യയെ സംസാരിക്കാൻ അവന് കഴിവ് നൽകും. അവൻ സന്തോഷിച്ച ആനന്ദത്തിന്റെ കിരീടമണിയും അന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യും. പോഷന്മാർക്ക് അവളെ സ്വന്തമാക്കാനോ പാപിക്ക് അവളെ കാണാനോ കഴിയുകയില്ല. അഹങ്കാരികളിൽ നിന്ന് അവളാകുന്ന വർത്തിക്കുന്നു. നുണയരുടെ ചിന്തയ്ക്ക് അവൾ അപ്രാപ്തിയാണ്. സ്തോത്രഗീതം പാപിക്കണമെന്നില്ല. അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിന്റെ ഏകസ്മരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ മുറക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചതെന്ന് പറയരുത്. അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല. എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു. അവിടുത്തെ ഭക്തരും അതിഷ്ടപ്പെടുന്നില്ല. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസതാപൂർവം പ്രവർത്തിക്കാമോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളതെടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവൻ ലഭിക്കും. കർത്താവിന്റെ ന്യായം മഹോന്നതമാണ്. സർവശക്തനും സർവത്തിനുമാണ് അവിടുന്ന്. കർത്താവ് തന്റെ ഭക്തനെ കടാക്ഷിക്കുന്നു. മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു. പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല. ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. ദൈവഭയമില്ലാത്ത പുത്രന് ആനന്ദിക്കുകയുമരുത്. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസ്സിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ വർദ്ധിക്കേണ്ട. കാരണം ദൈവഭയമുള്ളൊരുവൻ ആയിരം പാപികളെക്കാൾ മെച്ചമാണ്. ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപത്യനായി മരിക്കുന്നതാണ്. വിവേകമുള്ളവരുവിനാൽ നഗരം ജനനിബിഡമാകും. നിയമനിഷ്ഠയില്ലാത്ത ഒരു വർഗം വഴി അത് ശൂന്യമാകും. ഇങ്ങനെയുള്ള പലതും എന്റെ കണ്ണ് കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലുത് എന്റെ ചെവി കേട്ടിട്ടുമുണ്ട്. പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കുന്നു. അനുസരണയില്ലാത്ത ജനത ക്രോധമാളി കത്തിക്കുന്നു. സ്വശക്തിയിൽ വിശ്വസിച്ച ദൈവത്തോടും മത്സരിച്ച പുരാതനന്മാരോട് അവിടുന്ന് ശ്രമിക്കില്ല. ലോകത്തിന്റെ അയൽക്കാരെ അഹങ്കാര നിമിത്തം അവിടുന്ന് പുറത്തു. അവരെ വെറുതെ വിട്ടില്ല. നാശത്തിന് ഒഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തെറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കല്ല കാണിച്ചില്ല. കലാപത്തിന് അണിനിരുന്ന 600,000 ദുർവാശിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല. ദുശ്ശാഠ്യക്കാരൻ ഒരുവനെയുള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ അത്ഭുതമാണ്. കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട്. ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത്. അവിടുത്തെ കാരണം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. പ്രവൃത്തികൾക്കനുസരണമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു. ഉള്ളമുതലുമായി പാപി രക്ഷപ്പെടുകയില്ല. ദൈവഭക്തന്റെ ക്ഷമപ്രദാവുകയുമില്ല. കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. പ്രവൃത്തികൾക്കെത്താത്ത പ്രതിഫലം ഓരോരുത്തരും ലഭിക്കും. ഇങ്ങനെ പറയരുത്, ഞാൻ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കും. ഉന്നതത്തിനാരെന്നോർക്കും അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല. നിസ്സീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്? സ്വർഗവും സ്വർഗാതി സ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും. പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ പുലുങ്ങും. ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല. അവിടുത്തെ മാർഗങ്ങളെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യ സൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവർത്തികളും മറഞ്ഞിരിക്കുന്നു. അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും? ആരവയ്ക്ക് വേണ്ടി കാത്തിരിക്കും? പ്രതിഫലത്തിന്റെ ദിനം വിദൂരത്താണ്. ഇങ്ങനെയാണ് വേഗശൂന്യൻ വിചാരിക്കുന്നത്. ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു. മകനെ, ഞാൻ പറയുന്നത് കേട്ട് ജ്ഞാനമാർജിക്കുക. എന്റെ വാക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കുക. സൂക്ഷ്മതയുള്ള ഉപദേശവും ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത്. ആദ്യം കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടികളുടെ കർമ്മരംഗവും നിർണയിച്ചു. ശാശ്വതമായ സമാക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത്. അത് ഭാവി തലമുറകൾക്കും ബാധകമാണ്. അവയ്ക്ക് വിശപ്പോ ക്ഷീണമോ ഇല്ല. ഒരിക്കലും അവ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നില്ല. അവ പരസ്പരം തിക്കിത്തിരക്കുന്നില്ല. അവയൊരിക്കലും അവിടുത്തെ വാക്ക് തിക്കുരിക്കുന്നില്ല. കർത്താവ് ഭൂമിയെ നോക്കുകയും തന്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിന്റെ ഉപരിതലം നിറച്ചു. അവ മണ്ണിലേക്ക് മടങ്ങും. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയതാലും മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിലവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് ആർക്കും മാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ വിളക്കി. അവർ അവിടുത്തെ പ്രവൃത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധനാമം സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമയെ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ അനീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുകയും നിന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ കൃത്യങ്ങൾ കർത്താവ് നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോദരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരണത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. ദൈവമേ കേൾക്കുമാകുന്നു പാറയ്ക്കുമോ
പിതാവിനും പരിശുദ്ധ ആകാശവും ഭൂമിയിൽ ആദരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ ശ്രീയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്വാതന്ത്ര്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാവരെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന പുതിയും ആരാധനയെ സ്വാതന്ത്ര്യം സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസന മെത്രാപോലിയത്തിലേക്ക് എല്ലാവരുടെ പേരുള്ള സ്വാഗതം ഈ സമയത്ത് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരവത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം അനുഷ്ഠിക്കട്ടെ. തിരുവചന ശുശ്രൂഷ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ബിജു പാറക്കലച്ചനെ വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. എല്ലാ ആഴ്ചയും വളരെ വിശുദ്ധിയോടുകൂടി ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് ജനകീയത പ്രാപിക്കുന്ന മുദ്രാസനത്തിനകത്ത് പുറത്തുമുള്ള എല്ലാ ദീപമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. അരമനയിലെ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ചേർന്ന് ഇപ്പോഴത്തെ ദാനം ആലപിക്കും. വളരെ തുറന്ന് പുറം ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്.
ദൈവനാമത്തിന്റെ മഹത്വമുണ്ടാവട്ടെ. പാഠപുസ്തകത്തിലെ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ചരിത്രത്തിലൂടെ ദൈവ ദിനത്തെ നടത്തിയ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസത്തോടെ ഈ ഗാനം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ശങ്കടൽ കണ്ടാകും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. എറിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ ഒൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ ഒൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നാലു നാളായാലും മാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. നാലു നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവർത്തികൾ തകർത്തിടുമേ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവർത്തികൾ തകർത്തിടുമേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
തന്നെ ആമേൻ.
അല്ലേ, സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി.
ദൈവമായ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ബലവാനെ നീ പരിശുദ്ധനാകുന്നു. വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക്
വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവന് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവന് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി, ആടിയാരോടെ കരുണ നിമിഷ രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
പരിശുദ്ധമേ,
നിന്റെ രാജ്യം വരേണമേ, നിന്റെ ദ്രവിഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് വരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ അവരെങ്കിലും പാപങ്ങളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ
പ്രവേശിപ്പിക്കരുതേ.
നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം,
ഭർത്താവിനൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു, നിന്റെ ദുരൂലമായ ഭർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു.
മറിയുള്ള
മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവിയുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും
ഞങ്ങളുടെ
സമയത്തും ഞങ്ങളുടെ വർഗമോർ ഞങ്ങളുടെ വർഗത്തിന്റെ ആനന്ദവും ഞങ്ങളുടെ ദരിദ്രാവസ്ഥയുടെ ആശ്വാസവും ചാഞ്ഞു വീണുപോയ ഞങ്ങളുടെ ബലഹീനതയെ താങ്ങുന്നവനും മനുഷ്യരുടെ ആശ്രയവും മനുഷ്യരുടെ ഇടയിൽ അറിയപ്പെട്ടിരിക്കുന്ന വിലയേറിയ നാമവുമായ മെസ്സിയ തമ്പുരാനെ, നീ ഞങ്ങളുടെ വീഴ്ചയിൽ നിന്നും ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ, ഞങ്ങളുടെ മരണാവസ്ഥയെ ജീവിപ്പിക്കണമേ, നിത്യജീവനെ കുറിച്ചുള്ള അറിവ് ഞങ്ങളിൽ ജനിപ്പിക്കണമേ. നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് അറിവില്ലായ്മയുടെ കാരാഗ്രഹത്തിൽ നിന്ന് ഞങ്ങളുടെ ആത്മാവിനെ പുറപ്പെടുവിക്കണമേ. പുതിയ ജീവന്റെ കാറ്റ് ഞങ്ങളിൽ ഊതിക്കണമേ. കബറിൽ ഞങ്ങളുടെ നാശത്തെ നിദർശിച്ച് അന്ധകാര സ്ഥലത്തു നിന്ന് ഞങ്ങളെ പുറപ്പെടുവിക്കണമേ. അറിവില്ലായ്മയുടെ പാതാളത്തിനകത്ത് പ്രകാശം ഞങ്ങളെ ദർശിക്കുമാറാകണമേ. സംസാരത്തിന്റെ സ്വഭാവം ഞങ്ങൾ ഇല്ലാതാക്കണമേ. നിത്യജീവങ്കിലേക്ക് ഞങ്ങളുടെ സ്വഭാവത്തെ നീ നയിക്കണമേ. എന്തെന്നാൽ പാതാളം നിന്നെ സ്തോത്രം ചെയ്യുകയും നാശക്കുഴിയിലേക്ക് ഇറങ്ങുന്നവർ നിന്റെ തിരുനാമത്തെ മാറ്റപ്പെടുത്തുകയും ചെയ്യുന്നില്ലല്ലോ. ഇന്ന് എന്ന പോലെയുള്ള ജീവികൾ നിന്നെ സ്തോത്രം ചെയ്യട്ടെ എന്നല്ലാതെ എന്റെ വായികൊണ്ട് പറിച്ചു പറവാൻ എനിക്ക് ഇടയാകരുതേ. തന്റെ ആശ്രിതന്മാരുടെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവരുടെ അപേക്ഷ കേട്ടവരെ രക്ഷിക്കുകയും ചെയ്യുന്നവനായ കർത്താവേ, നിന്റെ വിശുദ്ധിയുടെ വാസസ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. മനോഗുണവാനെ ഞങ്ങൾ നിന്നെ വിളിക്കുന്ന സമയം നീ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ഞങ്ങളോട് കൂടെ ഇരുന്ന ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ചെവി ചായ്ച്ച ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മെസ്സിയാതമ്പുരാനെ, നിന്നെയും നിന്നെ അയച്ച പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്നിപ്പനായിട്ട് നിന്റെ വലത്തു ദുർക്കൈ കൊണ്ട് ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ആമീൻ.
പ്രിയദൈവത്തിന്റെ സന്നിനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവ് വിശ്വാസികളെ, ഈ ബുധനാഴ്ചയും വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ദൈവാത്മാവിൽ നമുക്ക് ഒന്നിച്ചു കൂടുവാനും ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്മസിന്റെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. December 1 മുതൽ 25 വരെയുള്ള കാലഘട്ടം സഭ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുകയും യേശു ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം തയ്യാറാകുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ നോമ്പിന്റെ കാലഘട്ടമാണല്ലോ. പ്രത്യേകിച്ചും നമ്മൾ ഈ അമേരിക്കയിൽ താമസിക്കുമ്പോൾ ഡിസംബർ മാസം ആഘോഷത്തിന്റെ കാലഘട്ടമാണ് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതെന്നാണ് ഓർക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, ജർമ്മനിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആയിരിക്കുമ്പോൾ ക്രിസ്മസ് സമയത്ത് ചാനലുകാർ വന്ന് കുട്ടികളോട് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്രിസ്മസ് എന്നുള്ളത് കുട്ടികളോട് ചോദിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഒരാൾ പറഞ്ഞത് ഞാൻ കേട്ടത്, ഇസ് ദ ടൈം ഓഫ് എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റ്. ക്രിസ്മസ് എന്ന് പറയുന്നത് സമ്മാനങ്ങൾ കിട്ടുന്ന അവസരമാണ്. നമുക്കറിയാം, ഇപ്പൊ നമ്മളെല്ലാവരും ക്രിസ്മസ് ട്രീ വീടുകളിൽ
ഡെക്കറേറ്റ് ചെയ്യും. ക്രിസ്മസ് ട്രീ വെക്കും, ക്രിസ്മസ് ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് അതിന് കീഴിൽ കൊണ്ടുവെക്കും അല്ലേ,
ആ
അതിന് കീഴിൽ കൊണ്ടുവെക്കും. അങ്ങനെ ഈ കുട്ടികളെല്ലാം, വീടുകളിലെ കുട്ടികളെല്ലാം ഈ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചായി. ഇപ്പൊ ഈ ക്രിസ്മസ് എന്നുള്ളത് ഗിഫ്റ്റിന്റെ ഒരു സമ്മാനം കിട്ടുന്നതിന്റെ ഒരു സമയമായിട്ടാ കാണുന്നു. അങ്ങനെയാക്കി എടുത്തു ഈ ലോകം, അങ്ങനെ ഈ കച്ചവട സംസ്കാരം അങ്ങനെയാക്കി എടുത്തു ക്രിസ്മസിൽ. എന്നാൽ പൗരസ്ത്യ വിശ്വാസത്തിൽ നോമ്പോടുകൂടി യേശു ക്രിസ്തുവിനെ എതിരേൽക്കാൻ തക്കവണ്ണം ഉള്ള ഒരു വലിയ ആഹ്വാനവും ഒരുക്കവും ഒക്കെയാണ് ഇപ്പൊ ക്രിസ്മസിന് ഉള്ളത് എന്നുള്ളത് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ആ രീതിയിൽ ക്രിസ്മസിന് വേണ്ടി, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജന്മത്തിന് വേണ്ടി, ജന്മപ്പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് തയ്യാറാകുകയും ചെയ്യണം. ക്രിസ്മസിന്റെ ശുശ്രൂഷകളിൽ രാത്രിയിലോ രാവിലെയും ഒക്കെ ആയിട്ടാണ്, സമയങ്ങളിലൊക്കെ ആയിട്ടാണ് ക്രമീകരിക്കുന്നത്. ക്രിസ്മസിന്റെ ശുശ്രൂഷകളും പാട്ടുകളും ഒക്കെ നിങ്ങളുടെ വീടുകളിലൊക്കെ പുസ്തകങ്ങളൊക്കെ എടുത്തുനിന്ന് വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ക്രിസ്മസിന്റെ സംഭവങ്ങൾ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ചിന്തകൾ നമ്മൾ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതായിട്ടുള്ള സംഗതിയാണ്. പ്രത്യേകിച്ചും ഈ ക്രിസ്മസിന്റെ ശുശ്രൂഷകളിലെ ഗാനങ്ങൾ വളരെയേറെ ഇമ്പകരമായ ഗാനങ്ങളാണ്. അത് പാടുന്നതിലൊക്കെ ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട്, എങ്കിലും മറ്റ് ഗാനങ്ങളുടെ അത്ര എന്ന് പറഞ്ഞാൽ ദുഃഖവെള്ളിയാഴ്ചയിലെ ഗാനങ്ങളുടെ അത്ര പരിചയം നമുക്ക് ക്രിസ്മസിലെ ഗാനങ്ങൾക്ക് ഉണ്ടാകത്തില്ല. പക്ഷെ പാട്ടുകളും അതിന്റെ അർത്ഥങ്ങളും ഒക്കെ വളരെയേറെ അർത്ഥപൂർണമായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ ഈ സമയങ്ങളിൽ നമ്മൾ സമയം കണ്ടെത്തുന്നതും നല്ലതാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുക. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ബിജു പാറയ്ക്കൽ അച്ഛനാണ്. അച്ഛൻ എന്റെ വിദ്യാർത്ഥിയാണ്. നാഗ്പൂർ സെമിനാരിയിൽ 5 വർഷം സെമിനാരിയിൽ ഞാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അന്ന് മുതൽ എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. കൽക്കട്ട ഭദ്രാസനത്തിലെ ഇപ്പോൾ ബിലാസ്പൂർ ഇടവകയുടെ വികാരിയായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. പത്തനംതിട്ട കോന്നി സ്വദേശിയാണ് അച്ഛൻ. അച്ഛനെ അച്ഛൻ അമേരിക്കയിൽ വന്നതിലുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്ന അച്ഛൻ ഇപ്പോൾ ഫിലാഡൽഫിയയിലാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അച്ഛനെ പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിലും ഭദ്രാസനത്തിന്റെ പേരിലും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അച്ഛനിപ്പോൾ ഗാനം നയിക്കുന്നതാണ്. ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ബിജു പാറക്കൽ അച്ഛൻ ഗാനം നയിക്കുന്നതും ആയിരിക്കും.
100 സുവിശേഷ ഗീതങ്ങളിൽ 196-ാമത്തെ ഗീതം, എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കും ദൈവത്തിന് പദ്ധതികളുണ്ട്. ദൈവിക പദ്ധതികളെ കാണുവാനും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും തളരാതെ ദൈവം നടത്തുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടും വിശ്വാസത്തോടും ഈ ലോക ജീവിത യാത്ര നയിക്കുവാനും ഈ പാട്ടിലൂടെ പാട്ടുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കഷ്ടതകൾക്കപ്പുറമായി ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ ഈ പാട്ട് നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 196-ാമത്തെ ഗീതം, എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടും.
എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹമറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളുമെല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും
ബഹുമാനപ്പെട്ട ബിജു ഫാറ ക്ലച്ചിനെ ഇന്നത്തെ ദൈവ തിരുവചനത്തിനുള്ള പ്രഘോഷണത്തിനായി വളരെ സന്തോഷപൂർവം സ്വാഗതം. ഹലോ, ബിജു അച്ഛൻ ലൈനിലുണ്ടോ?
അച്ഛൻ തിരുമേനി, അച്ഛൻ വരുന്നതേ ഉള്ളൂ, ഒരു പാട്ട് കൂടെ പാടിയാല അച്ഛൻ കണക്ട് ചെയ്യുന്നേ ഉള്ളൂ.
ഓക്കെ. എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ. ക്രിസ്തീയ ജീവിതത്തിന്റെ നന്മയും മേന്മയും ഉദ്ഘോഷിക്കുന്നതായ ഈ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ. എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ. ഇത്ര നല്ലവനാം, ഇത്ര വല്ലഭനാം യേശു ദൈവമായുള്ളതിനാൽ. എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ. നല്ല സ്നേഹിതനായി, നല്ല പാലകനായി ഇല്ല യേശുവെ പോലൊരുവൻ. നല്ല സ്നേഹിതനായി, നല്ല പാലകനായി ഇല്ല യേശുവെ പോലൊരുവൻ. ഏതു നേരത്തിലും ഏതു കാര്യത്തിലും വല്ലഭൻ വേറെ ആരുമില്ല. ഏതു നേരത്തിലും ഏതു കാര്യത്തിലും വല്ലഭൻ വേറെ ആരുമില്ല. എത്ര സൗഭാഗ്യമേ,
എത്ര സന്തോഷമേ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ.
അച്ഛൻ ലൈനിലുണ്ടോ? ബിജു അച്ഛൻ, ഹലോ. മനോജ്, ബിജു അച്ഛൻ ലൈനിൽ കയറിയിട്ടുണ്ടോ?
അച്ഛൻ, അച്ഛൻ ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല.
ക്രൂസിന്റെ പാതയിൽ പോയിടാം ധൈര്യമായി, ക്ലേശങ്ങൾ ഏറെ വന്നിടിലും. ക്രൂസിന്റെ പാതയിൽ പോയിടാം ധൈര്യമായി, ക്ലേശങ്ങൾ ഏറെ വന്നിടിലും. ശാശ്വത പാറയാം യേശുവിൽ കണ്ടിടും, ആശ്വാസത്തിൻ്റെ പൂർണതയും. ശാശ്വത പാറയാം യേശുവിൽ കണ്ടിടും, ആശ്വാസത്തിൻ്റെ പൂർണതയും. എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ. ഇത്ര നല്ല ഇത്ര നല്ല ഇത്ര
വല്ല
മരങ്ങൾ വന്നാലും കണ്ണു നീർ വന്നാലും നഷ്ടങ്ങൾ ഏറെ വന്നിടിലും. ഭാരങ്ങൾ വന്നാലും കണ്ണു നീർ വന്നാലും നഷ്ടങ്ങൾ ഏറെ വന്നിടിലും. വേദനാമേറ്റുവിൽ കൃപയുള്ളതിനാൽ സൃഷ്ടിതാവിങ്കലാശ്വസിക്കും. ശ്രേഷ്ഠനേശുവിൽ കൃപയുള്ളതിനാൽ സൃഷ്ടിതാവിങ്കലാശ്വസിക്കും. എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ. ഇത്ര നല്ലവനാം, ഇത്ര വല്ലഭനാം യേശു ദൈവമായുള്ളതിനാൽ. ഇത്ര നല്ലവനാം, ഇത്ര വല്ലഭനാം യേശു ദൈവമായുള്ളതിനാൽ.
രാജേഷൻ ബിജു അച്ഛൻ ഇല്ല എന്ന് തോന്നല്ലേ? ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം 28 വാക്യം. ഉൽപ്പത്തി പുസ്തകം, ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 5 വേഴ്സ് 28 and 29. ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന പേരിട്ടു. ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ
നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞവന് നോഹ എന്ന പേരിട്ടു. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു മനുഷ്യനാണ് നോഹ. നോഹയെ എപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മൾ യോഹന്നാൻ സ്നാപകനെ പറയുമ്പോ പേരിനോട് ചേർന്ന് ഒരു സ്നാപകനോട് ചേർത്താ പറയും സ്നാപകൻ. അങ്ങനെ ചില മനുഷ്യരോട് ചേർന്ന് അവരുടെ ജീവിത പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും വച്ചുകൊണ്ട് ആ പേരിനോട് ചേർന്ന് അതുകൂടെ ചേർത്താ പറയുന്നത് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന പോലെ. നോഹ എന്ന് പറയുമ്പോ നമ്മൾ നോഹയോട് ചേർന്ന് പറയുന്നത് പെട്ടകമാണ്, പെട്ടകമാണ്, പെട്ടകം ചേർത്താണ് നോഹയെ കാണുന്നത്. അല്ലെങ്കിൽ നോഹ എന്ന പേര് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് നോഹ എന്ന മനുഷ്യനേക്കാൾ കൂടുതൽ ഈ പെട്ടകത്തെ പറ്റിയാ. അല്ലെങ്കിൽ ഗീവർഗീസ് കഥയെ പറ്റി പറയുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് പാമ്പും കുതിരയും ഒക്കെയാണ്. കാര്യം അങ്ങനെയാണ് അവരെ നാം പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്നത്. നോഹ എന്ന മനുഷ്യനെ പറ്റി പറയുന്നത് അവിടെ പെട്ടകം ഭൂമിയിൽ ദൈവം മനുഷ്യ സൃഷ്ടി നടത്തി, ആ സൃഷ്ടി മോശമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോ അതിനെ നശിപ്പിച്ചിട്ട് ഒരു പുതിയ സൃഷ്ടി നടത്തുന്നുണ്ട്. ആ പുതിയ സൃഷ്ടിയുടെ പ്രക്രിയയിൽ പങ്കാളിയായ ആളാണ് നോഹ. നോഹയും മോശയും തമ്മിൽ ഒരു സാമ്യമുണ്ട്. നോഹ ഈ ജനത്തെ, ജനം മുഴുവൻ നശിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു വിഭാഗം ജനത്തെ, ഒരു കുറച്ച് മനുഷ്യരെ, കുറച്ച് ജീവജാലങ്ങളെ തന്റെ പെട്ടകത്തിലാക്കി പുതിയ സൃഷ്ടി നടത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്നു. അതിനുവേണ്ടി ഒരു എല്ലാ സൃഷ്ടിയും നശിച്ചതിന് ശേഷം ഈ മനുഷ്യനെയും ജീവജാലങ്ങളെയും പെട്ടകത്തിലാക്കി ഒരു നോമ്പിന്റെ അനുഭവത്തിലൂടെ ഈ മനുഷ്യർ കടന്നുപോയി എല്ലാ ലൗകികമായ ജീവിതത്തിൽ നിന്നും വേർപെട്ട് ഒരു കാര്യവും കാണാനില്ലാതെ, ഒരു വസ്തുവും മറ്റൊന്നും ചിന്തിക്കാനില്ലാതെ ദൈവഭയത്തിൽ മാത്രം ഒന്ന് ആലോചിച്ചൊക്കെ ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന മനുഷ്യരുടെ ജീവിതം എങ്ങനെയായിരിക്കും, എന്തായിരിക്കും? വെള്ളം, ഭൂമി മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുക, ഭൂമി മുഴുവൻ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ പെട്ടകത്തിനകത്ത് ഈ ജീവജാലങ്ങളുടെ ഇടയിൽ ദീർഘനാളായി ഇങ്ങനെ ഇരിക്കുമ്പോ ഈ മനുഷ്യരുടെ ചിന്താഗതി ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ പ്രയാസമുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടായിരുന്നത്. വളരെ ദുഃഖകരമായ ഒരു മാനസികാവസ്ഥയായിരിക്കും. സത്യത്തിൽ അവർ ദൈവഭയത്തിലല്ലാതെ, അല്ലെങ്കിൽ ദൈവചിന്തയല്ലാതെ മറ്റെന്തെങ്കിലും അവരുടെ മനസ്സിൽ ഉണ്ടായി കാണുമോ? ഉണ്ടായി കാണത്തില്ല. ഭക്ഷണത്തോടുള്ള താല്പര്യമോ, വസ്ത്രങ്ങളോടുള്ള താല്പര്യമോ, മറ്റ് ജീവിത സൗകര്യങ്ങളോടുള്ള താല്പര്യമോ ഒന്നും തന്നെ സത്യത്തിൽ ഈ പെട്ടകത്തിനകത്തായിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിനെ സ്വാധീനിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മളിപ്പോ വലിയ ഒരു പ്രളയത്തിൽ, മനുഷ്യ ജാതി എന്നൊരു വലിയ പ്രളയത്തിനുള്ളിലാണ് സത്യത്തിൽ. അതിപ്പോ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നോക്കിയാലും, ഇന്ന് ഞാനൊരു ഒരു ഫാമിലിയായിട്ട് സംസാരിച്ചു. അപ്പോ അവര് നാട്ടിൽ നിന്ന് വന്നതാ, 2 മാസം പ്രായമുള്ള കുഞ്ഞു, 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞുമായിട്ടാണ് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നത്. നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആ കുഞ്ഞിന് ഏതാണ്ട് വൈറൽ അറ്റാക്ക് ഉണ്ടായി. അത് നാട്ടിലെ ഇന്നത്തെ വൈറലും ബാക്ടീരിയയും ഫംഗസും ഒക്കെ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അത് നാട്ടിൽ പോകുന്നവരിപ്പോ ഭയത്തോടെ കാണും, അത്രമാത്രം പൊല്യൂഷൻ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ. അപ്പം അങ്ങനെ വന്ന കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പോ അതിന്റെ ബ്രെയിനിനകത്ത് ഏതാണ്ട് ലിക്വിഡ് ഫോം ചെയ്യുന്ന ഈ വൈറൽ അറ്റാക്ക് മൂലം ഒരു 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 അത് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് എന്നോട് രാവിലെ വിളിച്ച് എന്നോട് ആവശ്യപ്പെട്ടത് നമ്മുടെ ഒരു കുഞ്ഞിന്റെ കാര്യമായിരുന്നു. അങ്ങനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യജാതി ഒരു പ്രളയത്തിന്റെ നടുക്ക. അപ്പൊ നമുക്ക് എന്താ ചിന്തിക്കാനുള്ളത്? ദൈവഭയം അല്ലാതെ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളു. അപ്പൊ ഇന്ന് ഈജിപ്തിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ഒക്കെ നടക്കുന്ന മനുഷ്യക്കുരുതികളും അത് കാണുമ്പോ, ലോകത്ത് നടക്കുന്ന ഭീതിപ്പെടുത്തുന്ന ഭയാനകമായ രോഗങ്ങൾ കാണുമ്പോ, മനുഷ്യന് ഈ പ്രളയത്തിന്റെ നടുക്കല്ലാതെ അവനെന്തോ ഉള്ളത്, അവൻ എന്തിനേക്കാണ് അവന് അവന്റെ ചിന്ത മറ്റ് സുഖ സൗകര്യങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ അവന്റെ ചിന്ത പോകാൻ എങ്ങനെ സാധിക്കും? ദൈവഭയമല്ലാതെ നോഹ എന്ന് പറയുന്ന വ്യക്തിയെ പെട്ടകവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോ നമ്മെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരേണ്ട ചിന്ത അതാ. ഇവിടെ ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ, പ്രളയം കൊണ്ട് നശിപ്പിച്ച ഭൂമി, അതിന്റെ കാരണം എന്താ? ദൈവം ശപിച്ച ഭൂമി ആയതുകൊണ്ടാണ്. ദൈവം ശപിച്ച ഭൂമിയിൽ മറ്റൊന്നും തന്നെ എനിക്ക് ആശ്രയമില്ല, യവൻ എനിക്ക് ആശ്രയമായിരിക്കും. ഭൂമിയിൽ ഓരോ ജനനവും നടക്കുമ്പോ സത്യത്തിൽ മാതാപിതാക്കളുടെ പ്രതീക്ഷ എന്താണ്? ആരെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും യവൻ എനിക്ക് അല്ലെങ്കിൽ ഇവൾ എനിക്ക് ആശ്വസിക്കാൻ ഒരു മോനുണ്ടല്ലോ, മോളുണ്ടല്ലോ എന്നുള്ളതാ അല്ലേ? ഭൂമിയിൽ ഓരോ ജനനവും നടക്കുമ്പോ എല്ലാ മാതാപിതാക്കളുടെയും പ്രതീക്ഷ അതാ. ആരൊക്കെ എന്റെ മാതാപിതാക്കൾ, എന്റെ ബന്ധുക്കൾ, എന്റെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് തൊഴിൽ, എനിക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ, എന്തൊക്കെ വിഷയങ്ങൾ എനിക്കുണ്ടായാലും എനിക്ക് ആശ്വസിക്കുവാൻ എനിക്കൊരു കുഞ്ഞുണ്ടല്ലോ എന്നുള്ളത് ലോകത്തെ എല്ലാ ജനനവും നടക്കുമ്പോ മനുഷ്യരുടെ പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ലാമേക്കിനും ഉണ്ടായത്. ലാമേക്കിനും ഉണ്ടായത് ആ പ്രതീക്ഷ തന്നെയാണ്. താൻ ഒരു മകൻ ജനിച്ചു കഴിഞ്ഞപ്പോ ലോകത്തെ യഹോവ ശപിച്ച ഈ ഭൂമിയിൽ എന്തും സംഭവിക്കാം. എല്ലാ പ്രളയവും സംഭവിക്കാം, എല്ലാ ദുഃഖങ്ങളും സംഭവിക്കാം, എല്ലാ രോഗങ്ങൾക്കും കാരണമാകാം, എല്ലാ പ്രയാസങ്ങൾക്കും കാരണമാകാവുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും എനിക്ക് ആശ്വസിക്കുവാൻ എനിക്കൊരു മകനുണ്ടല്ലോ, എനിക്കൊരു കുഞ്ഞുണ്ടല്ലോ എന്നുള്ളത് ലാമേക്ക് ആഗ്രഹിച്ചു. അങ്ങനെ വലിയ സന്തോഷം ലാമേക്കിനുണ്ടായി. അങ്ങനെ വലിയൊരു സന്തോഷം ലാമേക്കിനുണ്ടായി. യഹോവ ശപിച്ച ഭൂമിയിൽ എനിക്ക് ആശ്വാസമാകുവാൻ എന്റെ കൈകളുടെ പ്രയത്നത്തിലും എന്റെ പ്രവൃത്തിയിലും.
Welcome to Verizon Wireless. The wireless customer you called is not available at this time. Please try your call again later. Announcement 1-2-3.
ഇവൻ എന്നെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ്.
Welcome to Verizon Wireless. The wireless customer you called is not available at this time. Please try your call again later. Announcement 1-2-3.
ഇവൻ എന്നെ ആശ്വസിപ്പിക്കും. ഇവൻ എനിക്ക് ആശ്വാസമാകുമെന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന പേരിട്ടു. നിങ്ങൾ നോക്കി 6-ാം അധ്യായത്തിന്റെ 7-ാം അധ്യായം വീണ്ടും നോഹയുടെ കാര്യമാണ് പറയുന്നത്. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചു, നീയും സോറി അവിടെ നോഹയുടെ വംശാവലിയെ പറ്റി
പറയുന്നുണ്ട്.
എന്നിട്ട് ആ നോഹയെ പറ്റി പറയുന്നുണ്ട് അവിടെ. ഈ റെഫറൻസ് പെട്ടെന്ന് ഞാൻ ഒമ്പതാം വാക്യത്തിൽ നോഹയുടെ വംശ പാരമ്പര്യം എന്തെന്നാൽ, നോഹയുടെ വംശ പാരമ്പര്യം നമുക്കറിയാമല്ലോ. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ വംശാവലി പറയുന്നുണ്ട് പലയിടത്തും. പക്ഷെ ഇവിടെ നോഹയുടെ വംശ പാരമ്പര്യം എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന എന്താണെന്നറിയാമോ? അവിടെ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായി. സത്യത്തിൽ പറയേണ്ടത് എന്താ? വംശപാരമ്പര്യല്ലേ പറയുന്നത്? വേറെ പഴയ ആൾക്കാരുടെ, പഴയ പൂർവികരുടെ പേരുകളല്ലേ പറയേണ്ടത്? പൂർവികരുടെ പേരുകളല്ലേ പറയേണ്ടി? 9-ാം വാക്യത്തിൽ
നോഹയുടെ വംശ പാരമ്പര്യം എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായി, നീതിമാനും നിഷ്കളങ്കനുമായി. സത്യത്തിൽ ലാമേക്ക് ആശ്വസിച്ചു, എന്റെ മകൻ എനിക്ക് ആശ്വാസമാകൂ. ലാമേക്ക് ആശ്വസിച്ചത് പോലെ സംഭവിച്ചു. അതിന്റെ കാരണം എന്താ? അവൻ നീതിമാനും നിഷ്കളങ്കനുമായി. അവനെ പറ്റി, അവന്റെ തലമുറയെ പറ്റി പറയാനായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ട് വേദപുസ്തക എഴുത്തുകാരൻ അവന്റെ വംശപാരമ്പര്യം പറയാൻ തുടങ്ങിയിട്ട് വേറെ അവന്റെ പേര് പറയുന്നില്ല. കാര്യം ആ തലമുറയിൽ നോഹയുടെ പേരിനോട് ചേർത്ത് വയ്ക്കുവാൻ ആരുമില്ല. തന്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായി അവൻ മാത്രം, നീതിമാനും നിഷ്കളങ്കനുമായി അവൻ മാത്രം. നോഹ എന്ന മനുഷ്യനോ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. അങ്ങനെ വേറൊരാളെ പറ്റി പറയുന്നുണ്ട് വേദപുസ്തകത്തിൽ. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കിയും, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം നോക്കിയും, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം എന്തോട് പറഞ്ഞിരിക്കുന്നത്? മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും വെച്ച് അതിസൗമ്യനായിരുന്നു. മോശ എന്ന മനുഷ്യനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും വെച്ച് അതിസൗമ്യ, അവൻ പണ്ട് നേരത്തെ അതിസൗമ്യനല്ലായിരുന്നു. അതിസൗമ്യനല്ലായിരുന്നു എങ്ങനെയാ? അവൻ ഈ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്ന മോശ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ മോചിപ്പിച്ചുകൊണ്ട് വരുവാനുള്ള പദ്ധതിയുമായിട്ട് ദൈവവിളിയിൽ അവൻ ഇറങ്ങിത്തിരിച്ചു. പക്ഷെ ഇറങ്ങിത്തിരിച്ചപ്പോ അവന്റെ ലീഡർഷിപ്പ് തെളിയിക്കാൻ വേണ്ടി, അവന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടി അവൻ രണ്ടു കാര്യം ചെയ്തു. എന്താ? രണ്ട് മനുഷ്യരെ കൊന്നു. അപ്പൊ വീണ്ടും ഒരു പണി കൊടുത്തു അവന്. എന്താ? 40 വർഷം ജെത്രോയുടെ മരുഭൂമിയിൽ ജെത്രോയുടെ ആടുകളെ മേയിക്കുന്ന പണി കൊടുത്തു. അങ്ങനെ അവൻ വീണ്ടും അവന്റെ ജീവിത പരിശീലനത്തിലൂടെ അതിസൗമ്യനായി തീരുന്നു. അങ്ങനെ അതിസൗമ്യനായതിനു ശേഷമാണ് പിന്നെ ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചുകൊണ്ട് വരുന്ന പദ്ധതി യഹോവ അവന് കൊടുത്തു. അപ്പൊ ദൈവം തന്റെ പദ്ധതിയിൽ, തന്റെ തന്റെ സൃഷ്ടികർമ്മത്തിൽ ചില മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ തിരഞ്ഞെടുക്കുന്ന മനുഷ്യർക്ക് ചില കാര്യങ്ങളിലൊക്കെ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലാമേക്ക് 182 വയസ്സിൽ ഒരു മകൻ ജനിച്ചപ്പോൾ അവന്റെ പ്രതീക്ഷയ്ക്ക് ഫലവത്താകുന്നതിന് ചില ഗുണങ്ങൾ മനുഷ്യന് വേണമെന്ന് പുസ്തകം പഠിപ്പിക്കുന്നു. അതാ, നോഹ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും വെച്ച് നീതിമാനും നിഷ്കളങ്കനുമായി. അവൻ നീതിയുള്ളവനും നീതിമാൻ എന്ന് പറഞ്ഞാൽ ആരാ? നീതിയുള്ളവൻ. നീതി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലീഗൽ ടെർമിനോളജി അല്ലയോ? നമുക്കറിയാമല്ലോ നീതി. പക്ഷെ നമ്മൾ വേദപുസ്തകത്തിലും ആരാധനാ പാരമ്പര്യത്തിലും ഒക്കെ നീതിയെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ നീതി നമ്മൾ ഒരു സെക്യുലർ ലീഗൽ ടെർമിനോളജിയാണ്. നീതി കോടതിയിൽ നമ്മൾ വാദിക്കുന്നത് എന്തിനു വേണ്ടിയാ? നീതിക്ക് വേണ്ടിയാ വാദിക്കുന്നത്. നീതിക്ക് വേണ്ടി വാദിക്കുമ്പോൾ നീതിയുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയെ വിലയിരുത്തുകയും അങ്ങനെ കോടതി ഈ മനുഷ്യന് നീതി കൊടുക്കുകയും ചെയ്യുന്നു. ആ ടേം തന്നെയാണ് ആരാധനാ പാരമ്പര്യത്തിലും വിശ്വാസ പാരമ്പര്യത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പിരിച്വൽ വേൾഡിലും ഉപയോഗിക്കുന്നത്, നീതിമാൻ എന്നുപയോഗിക്കും. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാകണം അല്ലേ? ഒരു നിയമമുണ്ട്. ആ നിയമമുണ്ട്. ആ നിയമം ഏതോ? വേദപുസ്തകം പഠിപ്പിക്കുന്ന നിയമങ്ങൾ. മനുഷ്യ ബന്ധങ്ങളിൽ ഓരോ വ്യക്തിയും സൂക്ഷിക്കേണ്ടതായ മാനുഷിക ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഓരോ വ്യക്തിയും സൂക്ഷിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന്റെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണത്തിൽ ഓരോ മനുഷ്യനെയും നീതിമാനായി വളർത്തുവാൻ തക്കവണ്ണം നിയമം കൊടുക്കും. പുതിയ നിയമത്തിൽ നാം കാണുന്നു, യേശുക്രിസ്തു തന്റെ പരിചയ ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ ഗിരിപ്രഭാഷണം നടത്തുന്നു. ഗിരിപ്രഭാഷണം പുതിയ നിയമമാണ്. മോശ ഇസ്രായേൽ ജനത്തിന് നിയമം കൊടുത്തതുപോലെ പുതിയ നിയമ സഭയ്ക്ക് യേശുക്രിസ്തു നൽകുന്ന, പുതിയ നിയമ മോശയായ യേശുക്രിസ്തു നൽകുന്ന നിയമമാണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് സെർമൺ ഓൺ ദ മൗണ്ട്. ഇതൊരു നിയമമാണ്. ഈ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ്, ഈ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, സഭ നമ്മെ പഠിപ്പിക്കുന്നു. സത്യത്തിൽ അതാണ് നിയമമാണ് പെട്ടകം എന്ന് പറയുന്നത്. അതിൽ പെട്ടകം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഫ്രീഡം ലിമിറ്റ് ചെയ്യും, സ്വാതന്ത്ര്യം ലിമിറ്റ് ചെയ്യും. പെട്ടകത്തിന്റെ നാല് ഭിത്തിക്കുള്ളിൽ, നോഹ പണിത പെട്ടകത്തിന്റെ നാല് ഭിത്തിക്കുള്ളിൽ തിന്മ നിറഞ്ഞ മനുഷ്യനെ അതിൽ കയറ്റിയിട്ട് അവന്റെ സ്വാതന്ത്ര്യത്തെ ലിമിറ്റ് ചെയ്ത് അത് രൂപപ്പെടുത്തി ദൈവചിന്തയിൽ മാത്രമാക്കി വീണ്ടും പുറത്തുവിട്ട് സൃഷ്ടി പുതുതായിട്ട് നടത്തുക, സൃഷ്ടി പുതുതായിട്ട് നടത്തുക അവിടെ നടത്തുന്നു. ഒരു നാല് ഭിത്തിക്കുള്ളിൽ, നിയമത്തിനുള്ളിൽ, അങ്ങനെ നിയമത്തിനുള്ളിൽ ജീവിക്കാൻ സാധിക്കുന്ന, ചട്ടക്കൂടിനുള്ളിൽ ജീവിക്കാൻ സാധിക്കുന്ന മനുഷ്യരാണ് നീതിമാന്മാർ. അവരാണ് നീതിമാന്മാർ, അവരെയാണ് നീതിയുള്ളവരെന്ന് പറയുന്നത്, റൈച്ചസ് പീപ്പിൾ. റൈച്ചസ് പീപ്പിൾ എന്ന് പറയുന്ന അവരാണ് നീതിമാന്മാർ. ഒരു നിയമത്തിനുള്ളിൽ, ഒരു ഒരു ചട്ടക്കൂടിനുള്ളിൽ, ഒരു പെട്ടകത്തിനുള്ളിൽ, ഒരു പെട്ടകത്തിനുള്ളിൽ ജീവിക്കുവാൻ. മോശ എന്ന പുരുഷനോ നീതിമാനും എന്ന് പറയുമ്പോ അവന് അവൻ ഈ പെട്ടക എങ്ങനെയുള്ളതാണെന്ന് അറിയാം. അതുകൊണ്ടാണ് സഭ നിയമം വെച്ചിരിക്കുന്നത്. സഭ എന്ന് പറയുന്നൊരു പെട്ടകമാണ്, സഭ എന്ന് പറയുന്ന ഒരു പെട്ടകമാണ്. നോഹയ്ക്ക് മാത്രമേ പെട്ടകം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം അവൻ 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 നീതിമാനാണ്, അവന് മാത്രമേ പെട്ടകം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എങ്ങനെ നോഹ നീതിമാനായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ലാമേക്ക് നീതിയുള്ളവനായിരുന്നു. കാര്യം ലാമേക്ക് അവനൊരു പെട്ടകം ഉണ്ടാക്കി കൊടുത്തു, നോഹയ്ക്ക് ജീവിതത്തിന്റെ ചട്ടക്കൂടുകൾ ഉണ്ടാക്കി കൊടുത്തു. ആ ചട്ടക്കൂടിനുള്ളിൽ നോഹ എന്ന മനുഷ്യനെ രൂപപ്പെടുത്തി. അങ്ങനെ നോഹ നീതിമാനും നിഷ്കളങ്കനുമായിട്ട് വളർന്നു. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ജീവിത ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥതലങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു നീതിബോധത്തിനുള്ളിൽ, ആ ഒരു ജീവിത സാഹചര്യങ്ങൾക്കുള്ളിൽ, ഈ പെട്ടകത്തിനുള്ളിൽ മനുഷ്യനെ വളർത്തിക്കൊണ്ടു വരുമ്പോൾ മാത്രമേ, ഒരു തലമുറയെ നാം വളർത്തിക്കൊണ്ടു വരുമ്പോൾ മാത്രമേ അവരെ ഓർത്ത് നമുക്ക് ആശ്വസിക്കുവാൻ സാധിക്കാവൂ. ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകൻ ജനിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ ഇവൻ എനിക്ക് ആശ്വാസമായിരിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന പേരിട്ടു എന്ന് ലാമേക്ക് അങ്ങനെ ചെയ്യുമ്പോ അവൻ ഈ മനുഷ്യനെ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു ഒരു ചട്ടക്കൂട് അവനുണ്ടായിരുന്നു, ഒരു പെട്ടകം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നോഹയ്ക്കും പെട്ടകം സൃഷ്ടിക്കുവാൻ സാധിച്ചത്. നാം ഫ്രീ ആയും കുത്തഴിഞ്ഞും ചട്ടക്കൂടില്ലാതെയും ജീവിച്ചാൽ അടുത്ത തലമുറയ്ക്കും പെട്ടകം സൃഷ്ടിക്കുവാൻ സാധ്യത. ഒരു പെട്ടകം രൂപപ്പെടുത്തുവാൻ സാധ്യമല്ല, അതിന്റെ അളവുകൾ അവർക്ക് നിശ്ചയം വരികയില്ല. ഓരോ പെട്ടകത്തിനും അതിന് അളവുകളുണ്ട്. അളവുകൾ നിശ്ചയമല്ലാതെ വന്നു കഴിഞ്ഞാൽ പെട്ടകം കറക്റ്റ് ആകത്തില്ല. നമുക്കറിയാമല്ലോ ഈ ഈ ഫർണിച്ചേഴ്സും മറ്റ് കഥകളും കാര്യങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന മനുഷ്യർക്ക് അവര് നമ്മൾ പറയുന്ന അവർ പറയുന്ന മലയാളത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, എന്താ പറയാ, കണക്കുകാരെന്നാണ് പറയുന്നത്. എന്താ അതിന് കണക്കുകളുണ്ട്, അതിന് കണക്കുകാരനെ നമ്മള് കാർപ്പന്റർ എന്ന് പറയുന്നതിന് ആശാരി എന്നൊക്കെ മലയാളത്തിൽ പറയുന്നെങ്കിലും അതിന് വേറൊരു പേര് അല്ലേ, അത് പറയുന്ന കണക്കുകാരനാ പറയുന്നത്. എന്താ കണക്ക്? ഇതിന് അളവുകളുണ്ട്, അളവുകളുണ്ട്. ആ അളവുകൾ കണക്കുകാരൻ വന്ന് ആ അളവുകൾ നോക്കും. അവർക്ക് ആശാരിമാർക്ക് കണക്കുകളുണ്ട്, അതിന് ചില ചില ചട്ടക്കൂടുകളുണ്ട്, അതിന് അതിന് ചില മെഷർമെന്റ്സ് ഉണ്ട്. ആ മെഷർമെന്റ്സിനുള്ളിൽ മാത്രമേ, അല്ലെങ്കിൽ പലതും ഭംഗിയാകില്ല, അല്ലെങ്കിൽ അതൊന്നും പൂർണ്ണമാകില്ല. അപ്പൊ ചട്ടക്കൂടുകൾ ഉള്ളവർക്ക് മാത്രമേ ചട്ടക്കൂടുള്ളവരെ ചട്ടക്കൂടുകൾ ഉള്ളവരെ രൂപപ്പെടുത്താൻ പറ്റുള്ളൂ. ലാമേക്കിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു തന്റെ മകനെ പറ്റി. തൻ ജനിച്ചപ്പോൾ തന്നെ ഒരു പ്രതീക്ഷയുണ്ട്. എന്താ പ്രതീക്ഷ? ഇവൻ അടുത്ത തലമുറയെ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം, അത് കണ്ടെനിക്ക് ആശ്വസിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതനുസരിച്ച് അവൻ രൂപപ്പെട്ടു. ആ ചട്ടക്കൂടിനുള്ളിൽ അവൻ വളർത്തപ്പെട്ടു. അതുകൊണ്ട് അവന് ഒരു പെട്ടകം ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ടായി. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ ഒരു പക്ഷേ നോഹയുടേതാണെന്ന് പറയാം. സൈസ് ചിലപ്പോൾ അതിനും വലിയ കപ്പലൊക്കെ ഉണ്ടായിരുന്നിരിക്കും, അതിലും വലിയ കപ്പലുണ്ടെന്നായിരിക്കും. പക്ഷേ ഭൂലോകത്തിലെ സർവ്വ സ്പീഷീസിനെയും കയറ്റാൻ സാധിച്ചത് നോഹയുടെ പെട്ടകത്തിലാണ്. അല്ലാതെ ഒരു പെട്ടകം ഇനി എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഈ ലോകത്തിലുള്ള ഭൂതലത്തിലുള്ള സകല സ്പീഷീസിനെയും സംരക്ഷിക്കുവാൻ പറ്റിയ ഒരു പെട്ടകം അത് നോഹയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. കാര്യം പകലിറങ്ങുന്നതുണ്ട്, രാത്രിയിൽ ഓടുന്നതുണ്ട്, പല അല്ലേ പല രീതിയിലുള്ളതുണ്ടല്ലോ. നമുക്ക് ഈ പെട്ടകത്തെ പറ്റി നമുക്ക് എനിക്ക് തോന്നുന്ന പലരും ഈ നമ്മുടെ ബുധനാഴ്ച ധ്യാനത്തിൽ തന്നെ പലരും പെട്ടകത്തിൽ ഇതിനകത്ത് സംഗതികളെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതും പിന്നെ അങ്ങനെയുള്ള പല സംഗതികളും. ചിലത് രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന അല്ലേ, രാത്രിയിലാണ് ഇറങ്ങി നടക്കുന്നത്, അല്ലെ ഇരുട്ടത്താണ് അതിന് സഞ്ചാരം, ഇരുട്ടത്താണ് സഞ്ചാരം. ചിലത് പകലെ സഞ്ചരിക്കുകയുള്ളു, ചിലതിന് പകൽ കണ്ണു മഞ്ഞും കാഴ്ചയില്ല. ഇതെല്ലാം ഈ പെട്ടകത്തിനകത്ത് വരുന്നത്. ഇതിനെല്ലാം സംരക്ഷിക്കാൻ തക്കവണ്ണമുള്ള ഒരു സംഗതി ഇത് നോഹയുടെ. ലോകത്തെ വലിയ കപ്പലുകളിൽ ഒന്നാണ് പണ്ട് അമേരിക്കയുടെ എന്താ എന്റർപ്രൈസ് അല്ലേ, ടൈറ്റാനിക് വലുതാണ്. എന്റർപ്രൈസ് പഴയ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അനേകം ഇതിനു വേണ്ടി ഇറാഖ് ഇപ്പോഴത്തെ ഇറാഖ് വാറിൽ കഴിഞ്ഞ ഇറാഖ് വാറിൽ അമേരിക്കയുടെ യുദ്ധ സാമഗ്രികൾ കൊണ്ടുപോയ എന്റർപ്രൈസ് വലിയ കപ്പലായിട്ടാണ് പറയുന്നത്. എന്റർപ്രൈസ് ടൈറ്റാനിക്കിനേക്കാളൊക്കെ വലിയ കപ്പലായിട്ടാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിലും വലിയ കപ്പലാണ്. അതെങ്ങനെ അതിന് രൂപപ്പെടുത്താനുള്ള കണക്കുകൾ അവനുണ്ടായി? യഹോ കൊടുത്തു, യഹോ അവന് കണക്കുകൾ കൊടുത്തു. പക്ഷേ യഹോ കൊടുത്തു എന്ന് പറയുന്ന അത് ശരിയാ, യഹോ കൊടുത്തു എന്നുള്ള കണക്ക് കൊടുത്തു. പക്ഷേ അവന് അങ്ങനെ അത് രൂപപ്പെടുത്താൻ അവന് കഴിവുണ്ടായിരുന്നു. അവനൊരു നല്ല ചട്ടക്കൂടിനുള്ളിൽ വളർന്നു വന്നു. അതുകൊണ്ട് ചട്ടക്കൂടുകൾ ഉണ്ടാക്കാനുള്ള സാമർഥ്യം അവനുണ്ടായിരുന്നു. ആ ചട്ടക്കൂടിനുള്ളിൽ വളർന്നു വന്നതുകൊണ്ട് ചട്ടക്കൂടിനുള്ളിൽ അത് ചട്ടക്കൂടുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാമർഥ്യം. അങ്ങനെയുള്ളവരുണ്ടാകുമ്പോൾ മാത്രമേ ഈ ആശ്വാസം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നീതിമാനും നിഷ്കളങ്കനുമായ നോഹ, നീതിമാനും നിഷ്കളങ്കനുമായ നോഹ, അല്ലെങ്കിൽ അതിസൗമ്യനായ മോശ, ഇതൊക്കെ വേദപുസ്തകത്തിൽ എപ്പോഴും നമ്മെ ചില ചിന്തകൾ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന കഥാപാത്രങ്ങളാണ്. ഇവരെയൊക്കെയാണ് ദൈവം തന്റെ പുതിയ സൃഷ്ടിയിൽ ഉപയോഗിച്ചത്. ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവജനത്തെ മോചിപ്പിച്ചുകൊണ്ടുവരുന്ന ആ പ്രക്രിയ അതൊരു പുതിയ സൃഷ്ടിയുടെ തുടക്കമാണ്. അതൊരു പുതിയ സൃഷ്ടിയാണത്. മരുഭൂമിയിലൂടെ പ്രയാണത്തിലൂടെ എല്ലാ പ്രയാസങ്ങളും ഈ ദുഃഖങ്ങളും ഇതെല്ലാം കൂടെ അതൊരു പ്രത്യേക ജീവിതത്തിന് തുല്യമാണ്. മരുഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്, 40 വർഷത്തെ മരുഭൂമിയിലെ ഇസ്രായേൽ മക്കളുടെ ജീവിതം എന്ന് പറയുന്നത് പ്രത്യേക ജീവിതത്തിന് തുല്യമായിട്ടുള്ള ഒരു ജീവിതമാണ്. അവരുടെ ഈ പ്രയാസത്തിലും അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും രോഗങ്ങളിലും അവർക്ക് യഹോവയല്ലാതെ വേറെ എന്താ ചിന്തിക്കാനും ആശ്രയിക്കാനോ ഉള്ളു. അവിടെ അവർ രൂപപ്പെടുകയാണ്. സത്യത്തിൽ ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോ ഇത് നമുക്കൊരു ഒരു ചട്ടക്കൂട് ഉണ്ടാകണം. അടുത്ത തലമുറയെ ചട്ടക്കൂടിനുള്ളിൽ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ക്രിസ്മസ് എന്ന് പറയുന്ന നോമ്പ്, 25 നോമ്പ് നാം അനുഷ്ഠിക്കുമ്പോൾ ഈ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോ അത് സത്യത്തിൽ ഓരോ നോമ്പും ഓരോ പെട്ടകങ്ങൾ, ഓരോ നോമ്പും ഓരോ പെട്ടകങ്ങളാണ്. നമ്മെ രൂപപ്പെടുത്തുന്ന, നമ്മെ ഡിസിപ്ലിൻ ചെയ്യിക്കുന്ന ഓരോ പെട്ടകങ്ങൾ. ആ ഒരു നിലയിൽ ഇതിനെ കാണുവാനും നീതിമാനും നിഷ്കളങ്കനുമായ നോഹയെ പോലെ നീതിയോടും നിഷ്കളങ്കതയോടും കൂടി ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുന്ന അതോടൊപ്പം തന്നെ നമ്മെ നാം ഓരോരുത്തരുടെയും ജനനത്തിൽ സന്തോഷിച്ച നമ്മുടെ മാതാപിതാക്കളും പൂർവീരും ഒക്കെ ഉണ്ട്. നമ്മുടെ പൂർവീരായിരിക്കുന്നവർക്കെല്ലാം നമ്മെ പറ്റിയൊരു മറ്റുള്ള മനുഷ്യരെ പറ്റിയും ചില പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താണ് അവൻ ഈ ദൈവത്തിന്റെ ദൈവജനത്തിന്റെ സൃഷ്ടിയിൽ പങ്കാളികളാകുകയും അങ്ങനെ എനിക്ക് ഇവൻ ആശ്വാസമായിരിക്കും, എനിക്ക് ആശ്വാസമായിരിക്കും. ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്തുചേരുവാനും നീതിമാനും നിഷ്കളങ്കനുമായി ജീവിക്കുവാനും തൊക്കെ വേണം നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ചു മാറാകട്ടെ.
വളരെ ശ്രേഷ്ഠമായ ഒരു സന്ദേശമാണ് നമ്മൾ തിരുവിനയം ലഭിച്ചത്. നീതിമാനായ നോഹയുടെ ജീവിതത്തിൽ തന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് ശ്രേഷ്ഠമായ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവിക ഇടപെടലിന്റെ അനിർവചനീയമായ ചില തലങ്ങളിലേക്ക് തിരുവിനെ നമ്മൾ നയിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ നോഹയുടെ ജീവിതത്തിൽ ഡിസിപ്ലിന്റെ നിയമവിധേയമായ ജീവിത ഡിസിപ്ലിന്റെ ഒക്കെ തലത്തെ പറ്റി വളരെ ശ്രേഷ്ഠമായ രീതിയിൽ തിരുമേ നമ്മൾ യോജിപ്പിച്ചു. പറയപ്പെടുക തോന്നിയത് വളരെ അസമത്തായിട്ടുള്ള പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ആത്മീക ജീവിതത്തിൽ പോലും ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു തലങ്ങളിലേക്കാണ് മനുഷ്യന്റെ ഒക്കെ വളർച്ച. നമ്മുടെ പിള്ളേർ ചോദിക്കാറുണ്ട്, നമ്മുടെ പള്ളി വരുമ്പോഴത്തേക്ക് ഒത്തിരി നിയമങ്ങളുണ്ട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ ഉള്ള വ്യക്തി തന്നെയായിട്ടാണ് കർത്താവ്. ഈ ഭൂമിയിലെ എല്ലാ നിയമപരിധികൾക്കും അപ്പുറമാണ് കർത്താവ്. എന്നിട്ടും ഒരു നിയമവിധേയനായിക്കൊണ്ട് കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ച് നമ്മളെ കാണിച്ചത്. അപ്പം ഡിസിപ്ലിൻ ഒത്തിരി അർത്ഥമുണ്ടെന്നുള്ളത് തന്നെയാണ് ജീവനെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പം ഇത്ര നൂറ്റാണ്ടുകൾ മാറിയാലും ആരാധനയുടെയും ആത്മീയ ജീവിതത്തിന്റെ സൗന്ദര്യം അതിന്റെ പ്രഭ നിറമെന്ന് പറയുന്നത് ആ നിയമവിധേയമായ ജീവിത ശൈലി ക്രമീകരിക്കുമ്പോഴാണ്. അത്ര നല്ല ഒരു നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ തലമുറകളെ കൂടുതൽ ചിന്തിക്കേണ്ട സ്പർശിക്കേണ്ട ഒരു ചിന്തയാണ് തിരുവേദി നൽകിയത്. വാസ്തവത്തിൽ മറ്റൊരു അച്ഛനാണ് പ്രസംഗിക്കേണ്ടിയിരുന്നത്. എനിക്ക് എന്തോ അസൗകര്യം സംഭവിച്ചിട്ടുണ്ട്, ആ കമ്മ്യൂണിക്കേഷനിൽ കയറാനായിട്ട് കഴിഞ്ഞില്ല. മറ്റൊരവസരത്തിൽ അച്ഛൻ കയറിയപ്പോഴും ഏത് അവസരത്തിലും തിരുവേദി നല്ല സ്റ്റോക്കൊക്കെ റെഡി ആയതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഒരു ചിന്ത തിരുവേദി നമുക്ക് ഒരുക്കി തന്നു. തിരുവേനോടുള്ള പ്രത്യേകം നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇത്തരമുള്ള രോഗികളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയാണ്
പ്രാർത്ഥനയ്ക്ക് മുൻപായി പാഠപുസ്തകത്തിലെ 137-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ അതിനകടി.
എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ തിരകാടിയിൽ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ തിരകാടിയിൽ. ആനന്ദങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുനർത്തിടുന്നു. ആനന്ദങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുനർത്തിടുന്നു. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ തിരകാടിയിൽ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ തിരകാടിയിൽ. ഇടയനെ പോലെ കരുതിടുന്നു, അമ്മയെ പോലെ വളർത്തിടുന്നു. ഇടയനെ പോലെ കരുതിടുന്നു, അമ്മയെ പോലെ വളർത്തിടുന്നു. ഓരോ ദിവസമതിൽ ിൽ അവനെ നീക്കായി കരുതിടുന്നു. ഓരോ നിമിഷമതിൽ, ഓരോ നിമിഷമതിൽ അവനെ നീക്കായി കരുതിടുന്നു. എന്റെ ദൈവം
പിറകളിയിൽ കാഴുകന്ധൻ കുഞ്ഞിനെ കാക്കുമാരേ കോഴിനൻ കുഞ്ഞിനെ നോക്കുമ്പോലേ കാഴുകന്ധൻ കുഞ്ഞിനെ കാക്കുമ്പോലേ കോഴിനൻ കുഞ്ഞിനെ നോക്കുമ്പോലേ ിൽ അവൻ എന്നെ തോക്കുന്നു ആ ചിറകടിയിൽ ആമാവിടത്തിൽ അവൻ എന്നെ തോക്കുന്നു എന്റെ ദൈവം എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ എന്റെ ദൈവം എന്നെ പോറ്റുന്നു എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ.
ഒരു കാര്യം നേരത്തെ പറയാൻ പറഞ്ഞു പോയത്, ഡിസംബർ മാസം 9-ാം തീയതിയാണ് ബർണബാസ് തിരുമേനിയുടെ ഓർമ്മ. അത് ഈ വർഷം 9 ചൊവ്വാഴ്ചയാണ്, അടുത്ത ചൊവ്വാഴ്ച. അടുത്ത ചൊവ്വാഴ്ച ആ ആഴ്ചയിൽ 2-3 പിതാക്കന്മാരുടെ ഓർമ്മ വരുന്ന ദിവസമാണ്. അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച നമ്മൾ ഒന്നിച്ചു കൂടുന്നുണ്ട്. അതിനുശേഷം വരുന്ന 13-ാം തീയതി ശനിയാഴ്ച അരമനയിൽ ബർണബാസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളായിട്ടൂടെ കൊണ്ടാടുന്നുണ്ട് എന്നുള്ളതും എല്ലാവരെയും പ്രത്യേകം അറിയിക്കാം. ഞാനായിരിക്കും വിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കുന്നത്. 13-ാം തീയതി ബർണബാസ് തിരുമേനിയുടെ ഓർമ്മ ഇവിടെ കൊണ്ടാടുന്നതാണ്.
പ്രതിഷ്ഠാപ്രാർത്ഥനയ്ക്കായി നൽകിയിരിക്കുന്ന പേരുകൾ വായിക്കുന്നു. അമ്മണിക്കുട്ടി, അതോടൊപ്പം തന്നെ തോമസ് ഫിലിപ്പ്, സാം കുട്ടി, രാജി എന്നിവരെ പ്രത്യേകമായി ചേർക്കുവാൻ തക്കവണ്ണം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓർത്തതായ ആനി മാത്യു, കാലിഫോർണിയയിൽ ഉള്ളതായ ആനി മാത്യു, അത്ഭുതകരമായി ദൈവം വിടുതൽ നൽകിയതായിട്ട് പ്രത്യേകമായിട്ട് അറിയിച്ചു. ചിന്തിച്ചതുപോലെയുള്ള വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ദൈവം ദാസിക്ക് പ്രത്യേകമായിട്ട് അത്ഭുതകരമായ സൗഖ്യവും സമാധാനവും നൽകി. പ്രത്യേകമായിട്ട് നമ്മോട് അത് സന്തോഷത്തിൽ പ്രത്യേകിച്ച് അവർ ഓർപ്പിച്ചു. അതോടൊപ്പം തന്നെ ചിക്കാഗോയിൽ 2 പേര് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. മേരി കുര്യൻ, ബെൽവുഡ് സെന്റ് ഗ്രിഗോറിയോസ് ചർച്ചിൽപ്പെട്ടതായ മേരി കുര്യൻ, അതുപോലെ തന്നെ എൽമോസ് ചർച്ചിൽപ്പെട്ടതായ വർഗീസ് തോമസ്, ഈ 2 മാതാവിനെയും പിതാവിനെയും ദൈവസന്നിധിയിൽ ഈ സമയത്ത് സ്മരിക്കാം. അതോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആ ഭവനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിലേക്ക് കരങ്ങളെ നമുക്ക് നിർമ്മിക്കാം. ഞങ്ങളെ അതിഥിയുമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു ദിവസം കാലം കൂടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വിലയേറിയ വചനങ്ങൾ കേൾക്കുവാനും അല്പസമയം പ്രാർത്ഥനാപൂർവം തിരുസന്നിധിയിൽ ധ്യാനിക്കുവാനും ഒക്കെ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് തമ്പുരാനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ നന്മ ചെയ്യുവാനും കർത്താവെ നിന്നോടുള്ള ബന്ധത്തിലും നിന്നോടുള്ള ഭക്തിയിലും ജീവിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ദിനംതോറും ഞങ്ങളെ നടത്തുന്ന എല്ലാ കൃപകളെയും നന്മകളെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനും ചിന്തിക്കുന്നതിനും അപ്പുറമായി ശ്രേഷ്ഠമായി അതിശയകരമായി ഓരോ ദിവസവും അവിടുന്ന് അടിയങ്ങളെ പുലർത്തുന്നുവല്ലോ. എപ്പോഴും തമ്പുരാനെ നന്ദിയോടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും കർത്താവെ അവിടുത്തെ കൽപ്പനകൾ അനുസരിപ്പാനും അവിടുത്തെ വിശുദ്ധിയിലേക്ക് വളരുവാനും അവിടുന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതി അർപ്പിക്കുന്നു. കർത്താവ്, വിവിധ സ്ഥലങ്ങളിൽ ഈ ബുധനാഴ്ച ദിവസം ഒരുമിച്ച് കൂടുവാനും കർത്താവെ നിന്റെ വചനങ്ങളെ കേൾക്കുവാനും പഠിക്കുവാനും
നിനക്ക് പാടി കീർത്തനം ചെയ്യുവാനും തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കുന്ന അവിടുത്തെ കൃപകളെയോർത്ത് സ്തുതിക്കുന്നു. തുടർന്നുള്ളതായ കാലയളവിലും അതിശയകരമായി ഈ പ്രാർത്ഥന കൂട്ടായ്മയെ അവിടുന്ന് നയിക്കുകയും അനേകരെ ഇതിൽ സംബന്ധിക്കുവാനും അനേകരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനും കർത്താവ് അനേകരുടെ ജീവിതത്തിന് വലിയ ആശ്വാസവും സൗഖ്യവും ലഭ്യമാകുവാനും ഈ കൂട്ടായ്മ മുഖാന്തരം അവിടുന്ന് സംഗതിയാക്കണമേ. പ്രത്യേകാൽ ഞങ്ങൾ രോഗികളായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും തമ്പുരാനെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ സൗഖ്യമാക്കുന്നതായ അവിടുത്തെ അത്ഭുതകരമായ കരം നീട്ടി തന്റെ മക്കളെ തൊടുകയും അവർ സൗഖ്യം പ്രാപിക്കുകയും ശിഷ്ടകാലം നിനക്കുള്ളവരായി നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കുകയും ചെയ്യണമേ. എല്ലാ രോഗികളെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. മഹാവൈദ്യനായ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ വന്ന എല്ലാവരെയും സൗഖ്യത്തോടെ പറഞ്ഞു വെച്ച ദൈവമേ, വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിലെ കടന്നു വരുന്ന നിന്റെ മക്കളെ അവിടുന്ന് തൃക്കൺ പറക്കണമേ. അവരുടെ രോഗാവസ്ഥ കർത്താവെ അവിടുന്ന് കാണുന്നുവല്ലോ. വേദനകളിൽ നിന്നും മാനസികമായ പ്രയാസങ്ങളിൽ നിന്നും അവിടുന്നവർക്ക് സൗഖ്യവും ആശ്വാസവും കൊടുക്കണമേ. കർത്താവെ, സൗഖ്യം അവിടുത്തെ ദാനമാകുന്നുവെന്ന് തിരിച്ചറിയുവാനും നൽകിയ ദാനങ്ങളെ ജീവിതത്തിൽ എന്നും ഓർക്കുവാനും അതിനനുസൃതമായി ജീവിപ്പാനും അവരെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഒരുക്കത്തോടെ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവിധ ആവശ്യങ്ങളുമായി വിവിധ ഭാരങ്ങളുമായിട്ട് കടന്നു വന്നവരുണ്ട്. അവരുടെ ഭാരങ്ങളെയും വേദനകളെയും അവിടുന്ന് കാണണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരുമേ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നറിയ കർത്താവേ. അവിടുത്തെ ആശ്വാസം നിന്റെ മക്കളുടെ മേൽ അവിടുന്ന് ചൊരിയണമേ. കൂടുതലായി നിന്നോട് അടുത്തു വരുന്നതിനുള്ള നല്ല മുഖാന്തരങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്നറിയ കർത്താവേ. അവിടുത്തെ സനാതനത്വം എന്നും അനുഭവിപ്പാനും അവിടുത്തെ സാന്നിധ്യം ജീവിതത്തിൽ ഉറപ്പുവരുത്തുവാനും നിങ്ങളുള്ള പ്രത്യാശ ഞങ്ങളെ വർദ്ധിപ്പിക്കുവാനും അവിടുന്ന് സംഗതിയാക്കണമേ. കർത്താവെ, സഭയോർത്ത് പ്രാർത്ഥിക്കുന്നതിന്റെ എന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. സഭ ഈ ലോകത്തിൽ അവിടുത്തെ സാക്ഷ്യം ശരിയാമണ്ണം നിർവഹിപ്പാൻ സഭയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ. പ്രത്യേകാൽ ഭദ്രാസനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെയും ഇതിനെ നയിക്കുന്ന തിരുമേനിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആവശ്യമായ എല്ലാ കൃപകളും ആലോചനകളും അവിടുന്ന് നൽകുമാറാകണമേ. ഇന്ന് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്പമായ അധികമായ ഇതിനെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എന്റെ മക്കളെ അവിടുന്ന് വാഴ്ത്തണമേ. എല്ലാ കൃപകളാലും നന്മകളാലും നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ വസിക്കണമേ. സക്കായുടെ ഭവനത്തിൽ ഇറങ്ങി വസിച്ച് അതിനെ നിന്റേതാക്കി ചേർത്ത കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളും നിന്റെ വകയായി മാറണമേ. എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, എല്ലാവർക്കും ആവശ്യമായ അവരവരുടെ സാഹചര്യങ്ങളിൽ നിന്നെ സാക്ഷിപ്പാൻ അവരെയൊക്കെ സഹായിക്കണമേ. കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് കൂട്ടിച്ചേർത്ത് അവിടുത്തെ സമാധാനം കൊണ്ടും നിന്നോടുള്ള ബന്ധം കൊണ്ടും അനുഗ്രഹകരമായി മുന്നേറുവാൻ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. അവിടുന്ന് കലഹങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റി നിന്നോടുള്ള സ്നേഹവും അനുസരണവും പരസ്പര ബഹുമാനവും നൽകി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടം പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങളുടെ അറിവിലും പരിചയത്തിലും ബന്ധത്തിലും പെട്ട എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ തിരുവമ്പാകം സമർപ്പിക്കുന്നു. വാർദ്ധക്യകാലത്ത് നിങ്ങളുള്ള പ്രത്യാശ അവരിൽ വർദ്ധിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ ഓർക്കുന്നു. പ്രത്യേകാൽ ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസത്തെ ഓർക്കുന്നു. സ്വർഗീയ ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. നടക്കുന്ന എല്ലാ സംസ്കാര ശുശ്രൂഷയിലും തിരുസ്ഥാനത്തെങ്ങളും അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടെ എല്ലാ രോഗികളെയും തിരുവമ്പാകെ സമർപ്പിക്കുന്നു. അവിടുത്തെ സൗഖ്യമാക്കുന്നതായ പരിശുദ്ധാത്മശക്തി അവരുടെ മേലൊക്കെ വ്യാപരിച്ച് സൗഖ്യത്തോടെ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ സംഗതിയാക്കണമേ. നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. വീണ്ടും കൂടി വരുവോളം അവിടുത്തെ വിസ്താരമേറിയ ചിറകടിയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ഞങ്ങളായിരിക്കുന്ന എല്ലാ മേഖലകളിലും അവിടുത്തെ സാന്നിധ്യവും കൃപയും അടിയങ്ങളെ അനുഗ്രഹരമായി വഴി നടത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എല്ലാ സമയത്തും എന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും മേഘരാജനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസം ദൈവമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന എന്റെ മക്കളെല്ലാവരോടും ഇവിടെ എല്ലാ പ്രാർത്ഥനകളോടും വ്യാജനങ്ങളോടും പ്രിയമായിട്ട് രോഗത്തിലും ശുശ്രൂഷയിലുമായി ഭവനങ്ങളിലും ആശുപത്രിയിലും കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മദ്രാസന പോലത്തെയുള്ള നന്ദിയും ക്ഷേമം കൂടെ പാടും ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ഒരു യുവജനം നൽകി ഇതിനുവേണ്ടി നമ്മളെ ധന്യമാക്കി ഇരട്ടി കൂടി പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുകയും ശ്രേഷ്ഠമായ നേതൃത്വം കൊടുക്കുന്ന എല്ലാ വന്നിയ വൈദികരോടും ഉള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും എല്ലാ സഹായം ചെയ്യുന്ന എല്ലാ മാതാപിതാക്കളോടും സഹോദരങ്ങളുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എല്ലാവരും ദൈവം നമ്മുടെ ആത്മാർത്ഥി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.